നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
പലിശ നിരക്ക് ഫിക്സ്ഡ് നിരക്കിലേക്ക് മാറ്റണോ അതോ വേരിയബിളിൽ തന്നെ തുടരണോ? ഓസ്ട്രേലിയൻ റിസർവ് ബാങ്ക് ക്യാഷ് റേറ്റ് കൂട്ടിയതോടെ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണിത്. RBA പലിശ നിരക്ക് ഇനിയും കൂട്ടിയേക്കുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പലിശ ഫിക്സ്ഡ് നിരക്കിലേക്ക് മാറ്റുന്നത് എത്രത്തോളം അനുയോജ്യമാണ്? പലിശ ഫിക്സ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ പോഡ്കാസ്റ്റിൽ. മെൽബണിലെ സെഞ്ചുറി ഹോം ലോൺസിൽ മോർഗേജ് ബ്രോക്കറായ സാനിച്ചൻ ജോസഫ് സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം സാനിച്ചൻ ജോസഫ് SBS മലയാളത്തിലേക്ക്.
താങ്ക് യു ജോജോ.
സാനിച്ചൻ, ഈ രണ്ട് വർഷത്തിന് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ ക്യാഷ് റേറ്റ് വീണ്ടും കൂട്ടി തുടങ്ങിയിരിക്കുകയാണ്. ഇനിയും കൂട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഈ പലിശയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ആളുകളെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്?
ഈ ക്യാഷ് റേറ്റ് കൂടുന്നതും കുറയുന്നതും ഒരുപാട് ഫാക്ടേഴ്സിനെ അപേക്ഷിച്ചാണ് ഇരിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഫ്ലേഷനാണ്, നാണ്യപ്പെരുപ്പം. ഇൻഫ്ലേഷൻ കൂടിയാൽ ക്യാഷ് റേറ്റ് കൂടും, ക്യാഷ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അപ്പോൾ ഇൻഫ്ലേഷൻ റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് അവരുടെ ഒരു ഹെൽത്തി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 2-3% ഇടയിൽ നിൽക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ഈ 12 മാസത്തെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അത് 3.85 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ട്രിംഡ് ഇൻഫ്ലേഷൻ 3.3%. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്യാഷ് റേറ്റ് കൂട്ടേണ്ട ഒരു ആവശ്യം ഇക്കോണമിയെ ബലപ്പെടുത്താൻ വേണ്ടി വന്നു. അതുകൊണ്ടാണ് ക്യാഷ് റേറ്റ് കൂട്ടിയത്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റും കൂടും.
ഓക്കെ, ഈ ഇപ്പോൾ പലിശ നിരക്ക് കൂട്ടിയതോടുകൂടി ലോൺ ഫിക്സ് ചെയ്യുന്നവരുടെ എണ്ണം കൂടിയോ? താങ്കൾക്കൊക്കെ ആളുകൾ സ്വാഭാവികമായും വിളിച്ച് ചോദിക്കുമല്ലോ ഇക്കാര്യങ്ങൾ.
ഫിക്സ് ചെയ്തവരുടെ എണ്ണം കൂടി എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. എൻക്വയറീസ് ഒരുപാടുണ്ട്, കാരണം എല്ലാവർക്കും പെട്ടെന്നൊരു റേറ്റ് കൂടുന്നത് ആർക്കും താല്പര്യമുള്ള ഒരു കാര്യമല്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ എന്നുള്ള എൻക്വയറീസ് ഒരുപാടുണ്ട്. പക്ഷേ പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, പല ഘടകങ്ങളുണ്ടല്ലോ ഇതിനെക്കുറിച്ച് നമ്മൾ ഫിക്സ് ചെയ്തതിന് മുമ്പ് ചിന്തിക്കേണ്ടത്. അപ്പം ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല, എന്നാലും എൻക്വയറീസ് ഒരുപാട് കൂടിയിട്ടുണ്ടെന്ന് പറയാം.
പല ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. ഈ പലിശ ഫിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം?
നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഒരു സെർട്ടൻ പീരീഡിലേക്കാണ് ഫിക്സ് ചെയ്യുന്നത്. അത് 1 വർഷത്തേക്ക്, 2 വർഷത്തേക്ക്, 3 വർഷത്തേക്ക്, ചില ബാങ്കുകൾ 10 വർഷത്തേക്ക് വരെ ഫിക്സ് റേറ്റ് ഓപ്ഷൻ തരാറുണ്ട്. കൂടുതലും നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള റേറ്റും ഒരു ഡെഫിനറ്റീവ് ആയിട്ട് ഉള്ള ഒരു പ്രപ്പോസൽ എന്ന രീതിയിൽ 1 ഇയർ or 2 ഇയർ ആണ് സാധാരണ രീതിയിൽ ഫിക്സ് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഫിക്സ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിന് പല ബെനിഫിറ്റ്സ് ഉണ്ട്. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ റേറ്റ് പിന്നെ മാറില്ല. ഒരു 5.64% ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 വർഷത്തേക്ക് ആ നിശ്ചിത കാലയളവിൽ ആ റേറ്റ് കൂടുകയില്ല, കുറയുകയില്ല. അപ്പം റേറ്റ് റിസർവ് ബാങ്ക് കൂട്ടിയാലും കുറഞ്ഞാലും അത് നമ്മളെ ബാധകമല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്, ഒരു സെർട്ടനിറ്റി ബജറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ബെനിഫിറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഇനി മുന്നോട്ട് എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഫ്ലേഷൻ റേറ്റ് എങ്ങനെ ആയിരിക്കും കൂടുകയോ, എപ്പോഴും ഇൻഫ്ലേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഒരു ഗവൺമെൻറ് നോക്കുന്നത്. പക്ഷെ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റേറ്റ് റൈസൂടെയും പലരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എക്സ്പെർട്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യുന്നത് മെച്ചകരമാണ്. പക്ഷേ നമ്മൾ ഫിക്സിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ റേറ്റ്സിനുള്ള പല ബെനിഫിറ്റ്സും ഫിക്സ് റേറ്റ്സിന് അവൈലബിൾ അല്ല. ഉദാഹരണത്തിന് പല ഫിക്സ് റേറ്റ്സിനും റീഡ്രോ അവൈലബിൾ അല്ല. നമ്മൾ റീഡ്രോ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ റീപേയ്മെൻ്റ് അടച്ചു കഴിഞ്ഞിട്ട് അത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന, അത് ആ റീഡ്രോ അവൈലബിൾ അല്ല. ഓപ്സിറ്റ് അക്കൗണ്ട് പലപ്പോഴും ഫിക്സ് റേറ്റുമായിട്ട് ഫിക്സ് ലോണുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഫിക്സ് റേറ്റ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു ബ്രേക്ക് കോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അടച്ചു തീർക്കുകയാണെങ്കിൽ അതിനൊരു ബ്രേക്ക് കോസ്റ്റ് ഉണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ ലോൺസിലൊന്നും പല ബാങ്കുകളും ഫിക്സ് ചെയ്യാൻ സമ്മതിക്കാറില്ല. അപ്പം ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഫിക്സ് ചെയ്യാൻ ആൾക്കാർക്ക് ഈ ഫെസിലിറ്റീസ് ഈ ബെനിഫിറ്റ്സൂടെയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് വേണം അത് നല്ലൊരു ഡിസിഷനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്.
കുറച്ച് കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി 0.25% ആണ് ക്യാഷ് റേറ്റിൽ വർദ്ധനവ് വരുന്നത്. അത് ബാങ്കുകൾ സ്വാഭാവികമായും ആളുകൾക്ക് കൈമാറുന്നു. അപ്പോൾ നമ്മളത് എങ്ങനെയാണ്, ഇതിന് എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ ഇത് വർക്കൗട്ട് ചെയ്യാൻ, ഫിക്സ് ചെയ്യണോ, നമുക്ക് ഏതാണ് നല്ലത് എന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഇക്വേഷൻസ് ഉണ്ടോ?
നമുക്ക് ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ വേരിയബിൾ റേറ്റ്, വേരിയബിൾ റേറ്റ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് 80% ലോൺ 80% മേളിലാണെങ്കിൽ ഒരു റേറ്റ്, 80% താഴെയാണെങ്കിൽ ഒരു റേറ്റ്, 70% താഴെയാണെങ്കിൽ ഒരു റേറ്റ്, അങ്ങനെ പല റേറ്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു 80% ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിലെ വേരിയബിൾ റേറ്റ് എന്ന് പറയുന്നത് ഈ 0.25 കൂടുന്നതിന് മുമ്പ് ഉള്ള റേറ്റ് എന്ന് പറയുന്നത് ഒരു 5.39 തൊട്ട് ഒരു 5.5 വരെയുള്ള റേറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു 0.25 കൂടുക എന്ന് പറയുന്നത്, ഇപ്പോൾ 5.5 നിന്ന് ഒരു 0.25 കൂടുക എന്ന് പറയുന്നത് 5.75 ആയിരിക്കും പുതിയ വേരിയബിൾ റേറ്റ്. ഇപ്പോഴത്തെ നിലവിലെ ഫിക്സ് റേറ്റ് എന്ന് പറയുന്നത് പല ബാങ്കിനും പല റേറ്റ്സ് ആണ്. ഫിക്സ് റേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 5.7 റേറ്റ്, 5.7% ഒക്കെ ആയിരിക്കാം ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ നിലവിൽ നമ്മളത് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ വേരിയബിൾ റേറ്റിനെക്കാട്ടിലും വലിയ ബെനിഫിറ്റ്സ് ഒന്നും നമുക്ക് വരുന്നില്ല, 0.05% വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ അവിടെ നമുക്ക് ബെനിഫിറ്റ്സ് വേണം. അവിടെയാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒരു 0.25% കൂടുകയാണെങ്കിൽ നമ്മുടെ ലോണേൽ ഒരു 500,000 ലോൺ അറ്റ് 5-30 ഇയേഴ്സിലേക്ക് ഏകദേശം ഒരു $80 വ്യത്യാസമാണ് വരുന്നത്. ആ $80 മാസം നമുക്ക് ആ ലാഭം വരുന്നത്. അത് ഇപ്പോഴത്തെ റേറ്റ് കൂടിയത് കൊണ്ട് അതത്ര മെച്ചമാകണമെന്നില്ല, പക്ഷേ വീണ്ടും ഇപ്പൊ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കൂടുകയാണെങ്കിൽ അതൊരു മെച്ചമായിട്ട് വരും. അതാണ് നമ്മുടെ ഒരു ബേസിക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്.
എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പലിശ നിരക്ക് ഭാവിയിൽ വീണ്ടും കൂടുകയാണെങ്കിൽ ഫിക്സ് ചെയ്യുന്നവർക്ക് നേട്ടമാകും, കുറയുകയാണെങ്കിൽ അതിന്റെ ദോഷവശങ്ങളുമുണ്ട് അല്ലേ? താങ്കൾ പറഞ്ഞത് പ്രകാരം ഈ ലോണ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ എക്സിറ്റ് ഫീ ഉണ്ടോ? നമുക്കിപ്പം വളരെ താഴ്ന്ന രീതിയിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് നിരക്കിൽ നിന്ന് ഇല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും, അതിനെന്തെങ്കിലും ഫീസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ?
കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും, പക്ഷേ അതിനൊരു ബ്രേക്ക് കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ബ്രേക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തു, ഒരു 6 മാസം കഴിഞ്ഞ് ഇൻട്രസ്റ്റ് റേറ്റ് താന്നു എന്ന് വിചാരിക്കുക, അതിൽ നിന്ന് നമുക്ക് പുറത്തു വരണമെങ്കിൽ 2 വർഷത്തേക്ക് ആ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കിനൊരു ഫോർമുല ഉണ്ട്. അതായത് ബാങ്കിൻ്റെ പൊട്ടൻഷ്യൽ ലോസ് ആണ് അവർ ബ്രേക്ക് കോസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്നാണോ ഫിക്സ് ചെയ്തത് അന്നത്തെ ഹോൾസെയിൽ റേറ്റും, എപ്പോഴാണോ ഫിക്സിൽ നിന്ന് ഇറങ്ങുന്നത് ആ സമയത്തെ ഹോൾസെയിൽ റേറ്റിൻ്റെ ഡിഫറൻസും, ആ ഹോൾസെയിൽ റേറ്റും അത് തമ്മിലുള്ള ഡിഫറൻസും, എത്രയാണോ നമ്മുടെ ലോൺ എമൗണ്ട്, എത്ര നാളാണ് നമുക്ക് ആ ഫിക്സിൽ ബാക്കിയുള്ളത്, ഈ 3 പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തായിട്ടുള്ള ഫോർമുലയാണ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ വളരെ ചെറിയ തുകയായിരിക്കാം, ചിലപ്പോൾ കൂടുതൽ തുകയായിരിക്കാം. ഉദാഹരണത്തിന് റേറ്റ് കണ്ടമാനം വളരെ കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബ്രേക്ക് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും.
ഓക്കെ സനിജൻ, ഈ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് പലരും പൊതുവെ പരിഗണിക്കുന്നത് ലോൺ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളൊരു മാർഗത്തിലേക്ക് പോവുകയാണ്. ഈ സ്പ്ലിറ്റ് ലോൺ ഓപ്ഷനുകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുമോ? അതിന്റെ ഒരു നേട്ടം എന്താണ്?
ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ലോൺ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫിക്സില് നമ്മുടെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിന്റെ റേറ്റ് ആണ് അട്രാക്റ്റീവ്, ബജറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിനുള്ള പല ഫീച്ചേഴ്സും, ലോണിന്റെ പല ഫീച്ചേഴ്സും, വേരിയബിളിന്റെ പല ഫീച്ചേഴ്സും ഫിക്സിനില്ല, റീഡ്രോ ഇല്ല, ഓഫ്സെറ്റ് ഇല്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളില്ല. അപ്പൊ അതിനെ നമ്മൾ ചെറുക്കാൻ വേണ്ടിയാണ് നമ്മൾ ലോൺ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 500,000 ഒരു ലോൺ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 350,000 അല്ലെങ്കിൽ 400,000 നമ്മൾ ഫിക്സ് ആക്കുന്നു. അവിടെ റേറ്റ് നല്ല മെച്ചമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ആ റേറ്റ് നമുക്ക് അവിടെ നമ്മൾ ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നു, റേറ്റിന്റെ ഇമ്മ്യൂണിറ്റി കിട്ടുന്നു. ബാക്കിയുള്ള 100,000 or 150,000 നമ്മൾ വേരിയബിളിടുന്നു. ആ വേരിയബിൾ ലോണിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഓഫ്സെറ്റ് ഉണ്ട്, റീഡ്രോ ഉണ്ട്, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഒരേ സമയം തന്നെ ഫിക്സിൻ്റെ റേറ്റിൻ്റെ ബെനിഫിറ്റ്സും കിട്ടും, അതേസമയം വേരിയബിൾ ലോൺസിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ബെനിഫിറ്റ്സും കിട്ടും. അങ്ങനെയാണ് സാധാരണ നമ്മൾ ഈ കാര്യത്തിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓപ്സെറ്റ് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ആ ഫിക്സ് കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടത്തില്ല. നമ്മുടെ എന്താണോ നമുക്ക് ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നത് അതിൽ നിന്നുള്ള പ്രയോജനം നമുക്ക് വലുതായിട്ട് കിട്ടില്ല. ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേറ്റ് മാറില്ല, 2 വർഷത്തേക്കോ അല്ലെങ്കിൽ 1 വർഷത്തേക്കോ 5 വർഷത്തേക്കോ നമുക്ക് മാറില്ല. പക്ഷേ എന്നാണോ ഫിക്സ് ചെയ്യുന്നത് അന്ന് മുതലുള്ള റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരുപാട് പേര് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് 5-8 ദിവസം ചിലപ്പം എടുക്കും ഈ പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഒരു പ്രോസസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം 10th or 12th ആയിരിക്കും, February 12th ആയിരിക്കും ഒരു പക്ഷേ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 12th എന്താണോ ഫിക്സ് റേറ്റ് ആ റേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇന്നത്തെ റേറ്റ് ഫോർ എക്സാമ്പിൾ എയിൻസിൻ്റെ റേറ്റ് 5.44 അല്ലെങ്കിൽ 5.49 ആണെന്ന് വിചാരിക്കുക, നമ്മൾ അത് വിചാരിച്ച് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ആക്ച്വൽ ഫിക്സേഷൻ നടക്കുന്നത് 12-ാം തീയതിയാണ്. ഇതിനുള്ളിൽ, ഈ ദിവസത്തിനുള്ളിൽ റേറ്റ് കൂടുകയാണെങ്കിൽ, 5.79 ആകുകയാണെങ്കിൽ, നമുക്ക് കിട്ടാൻ പോകുന്ന റേറ്റ് 5.79 ആയിരിക്കും റേറ്റ് കിട്ടുന്നത്. അപ്പം അതിന്
സനിച്ചൻ, ആ സമയത്ത് നമുക്ക് റേറ്റ് ലോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഇല്ലേ?
ഉണ്ട് ഉണ്ട്, അതിലേക്ക് അറിയാൻ പറ്റുന്നത്. അതിനാണ് ലോക്ക് ചെയ്യാൻ നമുക്ക് പറയുന്നത്, ലോക്ക് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ലോക്ക് റേറ്റ് എന്ന് പറയുന്നത് അതിന് ഒരു ഫീസുണ്ട്. അത് മിക്ക പല ബാങ്കിനും പല രീതിയിലാണ് ഫീസ്. അത് ലോൺ എമൗണ്ടിന്റെ 0.15% ചിലർ ചാർജ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ബ്ലാങ്കറ്റ് ഫീ ഉണ്ട്. പക്ഷെ 500,000 0.15% എന്ന് പറയുന്നത് ഏകദേശം $750 ആണ്. അപ്പൊ ആ $750 കൊടുത്ത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അത്രയും കൂടെ ലാഭം നമുക്ക് മെച്ചം അവിടെ ഫിക്സിൽ ഇല്ലാതായി പോവുകയാണ്. അപ്പം ആ ഒരു റിസ്ക് എപ്പോഴും ഉണ്ട്, ആ റിസ്ക് എപ്പോഴും ഉണ്ട്. നമ്മൾ എന്നാണോ ഫിക്സ് ചെയ്യുന്നത്, നമ്മുടെ ലോൺ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്, അന്നത്തെ റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ചില ബാങ്കുകൾ നമ്മൾ എന്നാണോ ആപ്ലിക്കേഷൻ ഇടുന്നത് അന്ന് മുതലുള്ളത് ലോക്ക് റേറ്റ് ഫ്രീ ആയിട്ട് തരാറുണ്ട്. ഞാൻ അതും കൂടെ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
തീർച്ചയായും ഒട്ടേറെ കാര്യങ്ങൾ പലിശ നിരക്ക് ഫിക്സ് ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികം നന്ദി സാനിച്ചൻ ജോസഫ്. ഈ പലിശ നിരക്ക് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ലളിതമായി ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്
താങ്ക് യു ജോജോ, താങ്ക് യു വെരി മച്ച്.
പ്രിയ ശ്രോതാക്കളെ, ഇത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക. ലോണുകളുടെ പലിശ നിരക്ക് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് ഇതുവരെ കേട്ടത്. മെൽബണിലെ സെഞ്ചുറി ഹോം ലോൺസിൽ മോർഗേജ് ബ്രോക്കറായ സാനിച്ചൻ ജോസഫാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയൻ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഉപകാരപ്രദമായ ഇത്തരം റിപ്പോർട്ടുകൾ മലയാളത്തിൽ കേൾക്കുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.